അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അധ്യായം 7. സഹോദരരെ, ന്യായപ്രമാണം അറിയുന്നവരോടാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം മാത്രമേ ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുള്ളൂ എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമാണ് ഭാര്യ നിയമം മൂലം അയാളോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അവൾ അയാളുമായുള്ള വിവാഹ നിയമത്തിൽ നിന്ന് സ്വതന്ത്രയായിത്തീരുന്നു. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ മറ്റൊരു പുരുഷനെ സ്വീകരിച്ചാൽ വ്യഭിചാരിണി എന്ന് വിളിക്കപ്പെടും. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അവൾ ആ നിയമത്തിൽ നിന്ന് സ്വതന്ത്രയായിത്തീരുന്നു. പിന്നെ വേറൊരു പുരുഷനെ സ്വീകരിച്ചാൽ അവൾ വ്യഭിചാരിണിയാവുകയില്ല. അതുകൊണ്ട് എന്റെ സഹോദരരെ, നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം വഴി ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾ മറ്റൊരാളുടെ വകയായി തീരുവാനാണ്. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടവന്റെ തന്നെ ദൈവത്തിനായി ഫലം പുറപ്പെടുവിക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. നാം പാപസ്വഭാവത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണം നിമിത്തം ഉയർന്നു വന്ന പാപവികാരങ്ങൾ മരണത്തിനുള്ള ഫലം പുറപ്പെടുവിക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ പ്രവർത്തിച്ചു. എന്നാൽ നമ്മെ ബന്ധനസ്ഥരാക്കിയ ന്യായപ്രമാണത്തിൽ നിന്ന് നാം ഇപ്പോൾ സ്വതന്ത്രരായിരിക്കുന്നു. അത് സംബന്ധിച്ച് നാം മരിച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് എഴുതപ്പെട്ട പഴയ ചട്ടങ്ങൾ അനുസരിച്ചല്ല ആത്മാവിന്റെ പുതുമയിലത്രേ നാം സേവനമനുഷ്ഠിക്കുന്നത്. ആകയാൽ നാം എന്താണ് പറയുക? ന്യായപ്രമാണം പാപമെന്നോ? നിശ്ചയമായും അല്ല. എങ്കിലും ന്യായപ്രമാണത്തിലൂടെ അല്ലാതെ പാപമെന്തെന്ന് ഞാൻ അറിയുമായിരുന്നില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറഞ്ഞിരുന്നില്ലെങ്കിൽ മോഹം എന്തെന്ന് ഞാൻ അറിയുകയില്ലായിരുന്നു. എന്നാൽ കൽപ്പനയിലൂടെ ലഭിച്ച അവസരം ഉപയോഗിച്ച് പാപം എന്നിൽ എല്ലാവിധ ദുർമോഹങ്ങളും ഉളവാക്കി. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു. ഒരു കാലത്ത് ഞാൻ ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം എന്നിൽ സജീവമാകുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ജീവൻ നൽകുവാൻ ഉദ്ദേശിക്കപ്പെട്ടിരുന്ന കൽപ്പന തന്നെ എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് വ്യക്തമായി. കൽപ്പന മൂലം ഉളവായ അവസരം ഉപയോഗിച്ച് പാപം എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും നീതിയുക്തവും നല്ലതും തന്നെ. അങ്ങനെയെങ്കിൽ നന്മയായത് എനിക്ക് മരണഹേതുവായി ഭവിച്ചുവെന്നോ? ഒരിക്കലുമില്ല. നന്മയായതിലൂടെ എനിക്ക് മരണം വരുത്തിയത് പാപമാണ്. പാപത്തിന്റെ തനി സ്വഭാവം വെളിപ്പെടേണ്ടതിനും കൽപ്പനയിലൂടെ പാപം അത്യന്തം പാപകരമായി തീരേണ്ടതിനും തന്നെ. ന്യായപ്രമാണം ആത്മീയം എന്ന് നാം അറിയുന്നു. ഞാനോ അനാത്മീയൻ, പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ടവൻ. ഞാൻ പ്രവർത്തിക്കുന്നത് എന്തെന്ന് ഞാൻ തന്നെ അറിയുന്നില്ല. കാരണം ഞാൻ ആഗ്രഹിക്കുന്നതല്ല ഞാൻ ചെയ്യുന്നത്, പിന്നെയോ വെറുക്കുന്നതാണ്. ഇങ്ങനെ ഞാൻ ചെയ്യരുതാത്തത് ചെയ്യുന്നുവെങ്കിൽ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു. അപ്പോൾ അത് പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. എന്നിൽ, അതായത് എന്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ പ്രവർത്തിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല. കാരണം ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത്. അങ്ങനെ ആഗ്രഹിക്കാത്തതാണ് ഞാൻ പ്രവർത്തിക്കുന്നതെങ്കിൽ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. ഇത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നന്മ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ തിന്മ എന്നോടൊപ്പമുണ്ട് എന്നൊരു പ്രമാണം ഞാൻ കാണുന്നു. എന്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവിക പ്രമാണത്തിൽ പ്രമോദിക്കുന്നു. എന്നാൽ എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന മറ്റൊരു പ്രമാണം എന്റെ അവയവങ്ങളിൽ ഉള്ളതായി ഞാൻ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ അടിമയാക്കുകയും ചെയ്യുന്നു. ഞാൻ എത്ര അരിഷ്ട മനുഷ്യൻ! മരണത്തിന് അധീനമായി ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഞാൻ ബുദ്ധി കൊണ്ട് ദൈവിക പ്രമാണത്തെയും ജഡം കൊണ്ട് പാപപ്രമാണത്തെയും സേവിക്കുന്നു.